പ്രൈസ് ഗോഡ്. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ദൈവം നമുക്ക് കൃപ ചെയ്തല്ലോ. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കടന്നു വന്ന എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ വന്ദനത്തെ അറിയിക്കുന്നു. പ്രൈസ് ഗോഡ്. ഇവിടെ ഈ ആലയത്തിൽ കടന്നു വന്നവർക്കും അതോടൊപ്പം തന്നെ ഈ സൂമിൽ കൂടെ ആരാധനയ്ക്ക് പങ്കെടുക്കുന്ന എല്ലാ ദൈവമക്കൾക്കായും ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് നൽകി തന്ന സങ്കീർത്തന ഭാഗത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. ഒരു കാര്യം ഓർപ്പിക്കുന്നു, നമ്മളെ കടന്നു വരുന്ന പ്രിയപ്പെട്ടവർ, നമ്മളെ ഇവിടെ മുമ്പിലൊക്കെ നമുക്ക് ഇരിക്കാനായിട്ടുള്ള സാവകാശമുണ്ട്. നമ്മളെ സഭയിലുള്ള എല്ലാവരും കടന്നു വരുവാനായിട്ടുള്ള ഒരു മെസ്സേജ് നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസം കിട്ടിയല്ലോ. അതുകൊണ്ട് കടന്നു വരുന്ന പ്രിയപ്പെട്ടവർ, ഇടയ്ക്കൊന്നും ഗ്യാപ്പ് ഇടാതെ നിങ്ങളെ മുന്നോട്ട് വന്നിരിക്കണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ഫ്രണ്ട് ഡോറിൽ കൂടെ നമ്മൾ കടന്നു വരുന്നിട്ട് നമ്മൾ ഈ സൈഡ് ഡോറിൽ കൂടെ ആണ് നമ്മൾ കടന്നു പോകേണ്ടത്. വെളിയിൽ നിന്ന് നമുക്ക് സംസാരിക്കാനുള്ള സാവകാശമുണ്ട്. അതുപോലെ തന്നെ ഈ ഹോളിനകത്ത് നിന്ന് നമുക്ക് സംസാരിക്കാനായിട്ടുള്ള സാവകാശമില്ല. കാരണം ഇതൊരു റെൻ്റൽ പ്ലേസ് ആയതുകൊണ്ട് അവർ പറയുന്നത് പോലെ നമ്മൾ കാര്യങ്ങൾ ഫോളോ ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ദൈവമക്കൾ ആ വിഷയത്തിൽ അവർക്ക് ആർക്കും പരിഭവം തോന്നരുത് എന്ന് ദൈവനാമത്തിൽ ഇത്തരണത്തിൽ ഓർപ്പിക്കുന്നു. പ്രൈസ് ഗോഡ്. ദൈവം തമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ വന്ദനത്തെ അറിയിക്കുന്നു. ഈ മാസ്ക് വെച്ചിരിക്കുന്നതുകൊണ്ട് എനിക്കിവിടെ നിന്നുകൊണ്ട് ആരൊക്കെയാണെന്ന് ശരിയായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നില്ല. ഞാൻ നോക്കിക്കോട്ടെ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവം നമ്മെ സഹായിക്കട്ടെ. 66-ാം സങ്കീർത്തനം നമ്മളെ ഒരുമിച്ച് വായിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ദൈവം നമുക്ക് കൃപ നൽകി തന്നല്ലോ. നമ്മൾ ഈ സങ്കീർത്തനം വായിക്കുമ്പോൾ ഒത്തിരി ധ്യാന ചിന്തകൾ ഈ സങ്കീർത്തനത്തിൽ കൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. നമ്മൾ ഈ സങ്കീർത്തനം വായിച്ചപ്പോൾ ദൈവത്തിൻ്റെ വിശ്വസ്തതയെക്കുറിച്ചും ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ചും ദൈവത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ചൊക്കെയും നമുക്ക് ഈ സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതിൻ്റെ 9-ാമത്തെ വാക്യം വായിക്കും. വേഴ്സ് 9, അവൻ നമ്മെ ജീവനോട് കാക്കുന്നു, നമ്മുടെ കാലടികൾ വഴുതുവാൻ അവൻ സമ്മതിക്കുന്നില്ല. Who keeps us in life and does not allow our feet to slip. അവൻ നമ്മെ ജീവനോടെ കാക്കുന്നു. അതുകൊണ്ടാണ് ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായത്. പ്രൈസ് ഗോഡ്. അതിൻ്റെ 12-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, അതിൻ്റെ ലാസ്റ്റ് വേഴ്സിൽ, 12-ലെ ലാസ്റ്റ് നമ്മൾ വായിക്കുമ്പോൾ, എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഈ സമൃദ്ധിയിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുന്നു എന്ന് ഈ സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ നമ്മളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നിശ്ചയമായിട്ടും ദൈവം നമ്മുടെ ജീവിതത്തിൽ സമൃദ്ധി നൽകുന്ന ദൈവമാണ്. പ്രൈസ് ഗോഡ്. എന്നാൽ ഈ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന സമൃദ്ധിയെക്കുറിച്ച് നമുക്കറിയണമെങ്കിൽ ഇന്നത്തെ ഒരു പശ്ചാത്തലം നമ്മൾ ചിന്തിക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് മനുഷ്യർക്ക് സമൃദ്ധി ലഭിക്കുന്ന ടീച്ചിങ്ങൊക്കെ ഇന്ന് ഈ ലോകത്ത് നമുക്ക് നടക്കുന്നത് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ദൈവവചനം നമ്മൾ പഠിക്കുമ്പോൾ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന സമൃദ്ധിയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അതിന് ചില പ്രോസസ്സുണ്ട്. ആ പ്രോസസ്സിൽ കൂടെ പോയെങ്കിൽ മാത്രമേ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ആ സമൃദ്ധി നമ്മുടെ ജീവിതത്തിൽ എന്തെന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. നമുക്കറിയാമല്ലോ, വീണ എന്നെ ഒന്ന് നമസ്കരിച്ചാൽ ഇതൊക്കെ നിനക്ക് തരാം. വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ഈസി ആയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ ഈസി ആയിട്ട് നമ്മളൊന്ന് ദൈവത്തെ ഫോളോ ചെയ്യുമ്പോഴൊക്കെയും ലഭിക്കുന്നതായിട്ടുള്ള ഒരു സമൃദ്ധിയെക്കുറിച്ചല്ല സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുന്നത്. അത് നമ്മൾക്ക് അറിയണമെങ്കിൽ അതിൻ്റെ 10 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അവിടെ സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നു, ദൈവമേ നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു, വെള്ളി ഊതിക്കഴിക്കും പോലെ നീ ഞങ്ങളെ ഊതിക്കഴിച്ചിരിക്കുന്നു, നീ ഞങ്ങളെ വലയിൽ അകപ്പെടുത്തി ഞങ്ങളുടെ മുതുകത്ത് ഒരു വലിയ ഭാരം വച്ചിരിക്കുന്നു. നീ മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഓടിക്കുമാറാക്കി ഞങ്ങൾ തീയിലും വെള്ളത്തിൽ കൂടി കടക്കേണ്ടി വന്നു എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. അപ്പോൾ സങ്കീർത്തനക്കാരൻ ഇതിവിടെ പറഞ്ഞിരിക്കുന്നത് ഈ വിധ അനുഭവങ്ങളിൽ കൂടെല്ലാം സങ്കീർത്തനക്കാരൻ കടന്നു പോകേണ്ടതായിട്ട് വന്നു. എന്നിട്ട് താൻ പറയുകയാണ് എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. നമ്മൾ അബ്രഹാമിനെ കുറിച്ച് പഠിക്കുമ്പോൾ അബ്രഹാം വളരെ ബഹുസമ്പന്നായിരുന്നു. കന്നുകാലി അവരുടെ കൂട്ടം, അതുപോലെ വെള്ളി പൊന്ന് ഇവയിലെല്ലാം വളരെ സമ്പന്നായിരുന്നു അബ്രഹാം. എന്നാൽ അബ്രഹാമിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ തന്നോട് ദൈവം പറയുകയാണ്, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെട്ടു പോകുക. ദൈവം തന്നെ ആ ദേശം കാണിച്ചില്ല, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെട്ടു പോകുക. ഇത് അബ്രഹാമിന്റെ ജീവിതത്തിൽ കൂടെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു പരിശോധന വന്നതായിട്ട് എന്ന് പറഞ്ഞാൽ ഒരു പരിശോധനയുടെ ഘട്ടത്തിൽ കൂടെ എന്ന് പറഞ്ഞാൽ താനായിരിക്കുന്ന ചുറ്റുപാടിൽ നിന്നും പുറപ്പെട്ടു പോകുക വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. പ്രൈസ് ദ ലോർഡ്. നമ്മൾ വീണ്ടും അബ്രഹാമിന്റെ ജീവിതത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഈ ഉൽപ്പത്തി പുസ്തകം നമ്മൾ പഠിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് ആ മിസ്രയീമിലേക്ക് താൻ പോകേണ്ടതായിട്ട് കടന്നു വന്നു. അവിടെ മിസ്രയീമിൽ കടന്നു പോയപ്പോൾ അവിടെ നടന്നതായ കാര്യങ്ങളെല്ലാം നമുക്ക് നല്ലവണ്ണം അറിയാം. തന്നെ ആ ഒരു ഇവിടെ നമ്മൾ വായിച്ചത് ആ ഒരു വെള്ളി ഊതിക്കഴിക്കും പോലുള്ള ഒരു ശോധനയിൽ കൂടൊക്കെയും താൻ കടന്നു പോകേണ്ടതായിട്ട് വന്നു. അതുമാത്രമല്ല, നമ്മൾ ഉൽപ്പത്തി പുസ്തകം പഠിച്ച് മുന്നോട്ട് പോകുമ്പോൾ ലോത്തിന്റെ ഇടയന്മാരും അബ്രഹാമിന്റെ ഇടയന്മാരും തമ്മിൽ ഒരു വല്ലാത്ത പ്രശ്നമുണ്ടായി. അബ്രഹാം പറയുകയാണ്, നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് പോയിക്കൊള്ളാം, നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട് പോയിക്കൊള്ളാം. അപ്പോൾ തുടർന്ന് നമ്മളങ്ങ് അബ്രഹാമിന്റെ ജീവിതത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ ഒരു മകന് വേണ്ടി ഏതാണ്ട് 100 വർഷത്തോളം താൻ കാത്തിരിക്കേണ്ടതായിട്ട് വന്നു. അതുമാത്രമല്ല, തനിക്ക് ദൈവം ഒരു മകനെ കൊടുത്തപ്പോൾ ആ ഇസാക്കിനെ യാഗം കഴിപ്പിക്കുവാൻ യാഗമർപ്പിക്കുവാനായിട്ട് പറഞ്ഞു. അങ്ങനെ ഇസ്മായിലിൻ്റെയും അതുപോലെ തന്നെ ആഗാറിൻ്റെയും ഒക്കെയും ജീവിതത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ ഈ സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ പരിശോധനയുടെ കാലഘട്ടം, അതുപോലെ തന്നെ വെള്ളി ഊതിക്കഴിക്കും പോലെയുള്ള കാലഘട്ടം, ഹല്ലേലൂയ, വലയിൽ അകപ്പെടുത്തിയതായിട്ട് അനുഭവങ്ങൾ, മുതുകത്ത് വലിയൊരു ഭാരമേറിക്കൊണ്ട് നടക്കുന്ന അവസ്ഥകൾ, അതുമാത്രമല്ല മനുഷ്യരെ തലമേൽ കയറി ഓടിമാറാക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ, തീയിലും വെള്ളത്തിൽ കൂടി കടന്നു പോകേണ്ടതായിട്ടുള്ള അനുഭവങ്ങൾ, ഇതെല്ലാം അബ്രഹാമിന്റെ ജീവിതത്തിൽ ഉണ്ടായി. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ ഇന്ന് പകൽക്കാലം ദൈവം ഏതെല്ലാം വിഷയങ്ങളിലാണ് നമുക്ക് സമൃദ്ധി നൽകുന്നത്, എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഈ സമൃദ്ധി ലഭിക്കാനായിട്ട് കഴിയും, അതിന് എത്രത്തോളം സമയം വേണ്ടിവരും, അബ്രഹാമിന്റെ ജീവിതം നമ്മൾ പഠിക്കുമ്പോൾ നമുക്കത് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഒരു മകന് വേണ്ടി 100 വർഷത്തോളം കാത്തിരുന്നു. നമ്മൾ നോക്കുക. പ്രൈസ് ദ ലോർഡ്. ഇവിടെ സങ്കീർത്തനക്കാരൻ പറഞ്ഞു, എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ചില സമൃദ്ധിയെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അത് നിങ്ങളുടെ മധ്യത്തിലേക്കൊന്ന് വെച്ചിട്ട് ഞാൻ ഈ ചിന്തയിൽ നിന്ന് ഇരിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മൾ ദൈവവചനം പഠിക്കുമ്പോൾ രക്ഷയുടെ സമൃദ്ധിയെക്കുറിച്ച് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. രക്ഷയുടെ സമൃദ്ധി, ദാവീദ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ്, നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. ദ ജോയ് ഓഫ് സാൽവേഷൻ, രക്ഷയുടെ സന്തോഷം. സക്കായിയുടെ ജീവിതം നമ്മൾ പഠിക്കുമ്പോൾ
യേശു അവന്റെ വീട്ടിൽ വന്നതുകൊണ്ട് പറയുകയാണ്, ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. അപ്പോൾ സക്കായി ആയിരുന്ന ആ ചുറ്റുപാടിൽ ആ അവസ്ഥയിൽ യേശു അവന്റെ വീട്ടിൽ കടന്നു വന്നതുകൊണ്ട് രക്ഷയുടെ സമൃദ്ധി തന്റെ ജീവിതത്തിൽ തനിക്ക് അനുഭവിപ്പാനായിട്ട് കഴിഞ്ഞു. വേറെ കുറെ സമൃദ്ധിയെ കുറിച്ച് ദൈവത്തിന്റെ വചനത്തിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അഭിമാനത്തിന്റെ സമൃദ്ധി, അത് നമുക്ക് കാണണമെങ്കിൽ ലൂക്കോസിന്റെ സുവിശേഷം 13 അധ്യായം അതിന്റെ 17 വാക്യം വായിക്കുമ്പോൾ 18 years 18 സംവത്സരമായി രോഗാത്മാവ് ബാധിച്ചതായിട്ടുള്ള കൂനിയായിരുന്ന ഒരു സ്ത്രീയെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. നമ്മൾ നോക്കുക, 18 സംവത്സരം കൂനിയായിട്ട് നടക്കുക, കാല് മാത്രം കണ്ടുകൊണ്ട് നടക്കുക. മേലോട്ട് നോക്കുവാനായിട്ട് കഴിയുന്നില്ല. എന്നാൽ പള്ളിയിൽ വെച്ച് യേശു അവളെ കണ്ടു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവളെ കണ്ടിട്ട് യേശുവിന്റെ അടുക്കലേക്ക് വിളിച്ചു. പറയാണ്, സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവളുടെ മേൽ കർത്താവ് കൈവച്ചു. അവൾ ക്ഷണത്തിൽ നിവർന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തി. നമ്മൾ നോക്കുക, ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിയായിട്ട് നടക്കുന്ന ഒരു സ്ത്രീ, 18 years ഒന്നും കാണുവാനായിട്ട് കഴിയുന്നില്ല, തറ മാത്രം നോക്കി നടക്കുക. പ്രൈസ് ഗോഡ്. യേശു ചെയ്തതെന്തെന്ന് ചോദിച്ചാൽ യേശു അവളെ ഒരു പ്രശംസ വിഷയമാക്കി തീർത്തു. ഹല്ലേലൂയ, ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താം. അതുകൊണ്ട് തന്നെ വേറൊരു സ്ത്രീയെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. 12 സംവത്സരമായി ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ നമുക്ക് ദൈവവചനത്തിൽ കാണുവാനായിട്ട് കഴിയുന്നു. രക്തത്തിലാണ് ജീവൻ അടങ്ങിയിരിക്കുന്നത്. 12 സംവത്സരമായി ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരി യേശുവിന്റെ വസ്ത്രത്തെ തൊട്ടപ്പോൾ അവൾക്ക് സൗഖ്യം വന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമ്മൾ ഇങ്ങനെ പഠിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒത്തിരി സമൃദ്ധിയെ കുറിച്ച് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ വലിയ സമൃദ്ധി ജീവിതത്തിൽ അനുഭവിച്ച പൗലോസിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ ഇവരെയെല്ലാം നമ്മൾ പഠിക്കുമ്പോൾ വ്യത്യസ്തമായ സമയങ്ങളിൽ കൂടെയാണ് ഈ സമൃദ്ധി ഇവരുടെ ജീവിതത്തിലെല്ലാം പ്രാപിക്കുവാനായിട്ട് കഴിഞ്ഞത്. ഹല്ലേലൂയ. ഇനി ജോസഫിനെ നമ്മൾ നോക്കുക. 13 വർഷം എടുത്തു. പലവിധ അനുഭവങ്ങളിൽ കൂടെ ജോസഫ് കടന്നു പോകേണ്ടതായിട്ട് വന്നെങ്കിലും 13 years എടുത്തു തന്റെ ജീവിതത്തിൽ ആ സമൃദ്ധി അനുഭവിപ്പാൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്നാൽ ഇന്ന് പകൽക്കാലം മുന്നോട്ട് വന്നിരിക്കുക, നമുക്ക് ഇവിടെ സ്ഥലമുണ്ട്. പ്രൈസ് ഗോഡ്. ഈ സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത് ആത്മീയ സമൃദ്ധിയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ആത്മീയ സമൃദ്ധി, താൻ ദൈവത്തിന്റെ ആലയത്തിലേക്ക് കടന്നു വന്നപ്പോൾ താൻ പറയുകയാണ്, ഞാൻ ഹോമയാഗങ്ങളും കൊണ്ട് നിന്റെ ആലയത്തിലേക്ക് വരും. I shall come into your house with burnt offering. I shall pay you my vows. ഞാൻ നിന്റെ ആലയത്തിലേക്ക് കടന്നു വന്ന് ഹോമയാഗങ്ങളും കൊണ്ട് നിന്റെ ആലയത്തിലേക്ക് കടന്നു വന്ന് എന്റെ നേർച്ചകളെ ഞാൻ കഴിക്കും. അതുമാത്രമല്ല താൻ പറയുന്നത്, ഞാൻ കഷ്ടത്തിലായിരുന്നപ്പോൾ അവയെ എന്റെ ആദരങ്ങളാൽ ഉച്ചരിച്ചു, എന്റെ വായാൽ നേർന്നു. ഞാൻ ആട്ടുകൂട്ടന്മാരുടെ സൗരഭ്യ വാസനയോടുകൂടെ തടിച്ചുപ്പിച്ച മൃഗങ്ങളെ നിനക്ക് ഹോമയാൻ കഴിക്കും. ഞാൻ കാളകളെയും കോലാട്ടുകുറ്റന്മാരെയും അർപ്പിക്കും. സകല ഭക്തന്മാരുമായുള്ളവരെ വന്നു കേൾപ്പീൻ, അവൻ എന്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാം. അപ്പോൾ ദൈവത്തിന്റെ ആലയത്തിലേക്ക് കടന്നു വന്ന് ഹാലലി ഹോമയാങ്ങളെ അർപ്പിക്കുന്ന സങ്കീർത്തനക്കാരൻ, നേർച്ചകൾ നേരുന്ന, സാക്ഷ്യങ്ങളെ പ്രസ്താവിക്കുന്ന, അവന് വേണ്ടി ദൈവം ചെയ്തത് അവന്റെ ജീവിതത്തെ താൻ ഓർത്തുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് നേർച്ചകൾ അർപ്പിക്കുന്ന, ഹാലലി സാക്ഷ്യം പ്രസ്താവിക്കുന്ന ഒരു സങ്കീർത്തനക്കാരനെയാണ് കാണുവാനായിട്ട് കഴിയുന്നത്. ഹല്ലേലൂയ. നമുക്ക് ദൈവത്തെ ഒന്ന് സ്തുതിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിപ്പാനുള്ള അവസരങ്ങളിൽ ഹല്ലേലൂയ സങ്കീർത്തനക്കാരന്റെ ജീവിതത്തിൽ ദൈവം ഒരുക്കി കൊടുത്തു. എന്നിട്ട് 17-ാമത്തെ വാക്യം പറയാണ്, 17-ാമത്തെ വാക്യം, ഞാൻ എന്റെ വായകൊണ്ട് അവനോട് നിലവിളിച്ചു, എന്റെ നാവിന്മേൽ അവന്റെ പുകഴ്ച ഉണ്ടായിരുന്നു. ഇതാണ് ആത്മീയ സമർത്ഥി. നമുക്കിതാണ് ആവശ്യമായിരിക്കുന്നത്, ആത്മീയ സമർത്ഥി. എന്നിട്ട് ഈ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഞാൻ എന്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ കർത്താവ് കേൾക്കുകയില്ലായിരുന്നു. അപ്പൊ ദൈവത്തിന്റെ ആലയത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഈ സങ്കീർത്തനക്കാരന്റെ ഹൃദയം ശുദ്ധമായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. തന്റെ ഹൃദയം ശുദ്ധമായി. ഒരു സമയത്ത് താൻ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം തന്റെ പ്രാർത്ഥന കേൾക്കാതെ പോയി. എന്നാൽ ഇവിടെ പറയുകയാണ്, ഞാൻ എന്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയില്ലെങ്കിൽ കർത്താവ് കേൾക്കില്ലായിരുന്നു. എന്നാൽ ദൈവം കേട്ടിരിക്കുന്നു. ഇപ്പോൾ സങ്കീർത്തനക്കാരന് മനസ്സിലായി, തന്റെ ഹൃദയം ശുദ്ധമായി തീർന്നപ്പോൾ ദൈവത്തോട് കഴിക്കുന്ന അപേക്ഷ ദൈവം കേൾക്കുന്നു എന്നുള്ള ബോധ്യം സങ്കീർത്തനക്കാരനുണ്ടായി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇപ്പോൾ സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കേൾക്കുന്നു. ഇപ്പോൾ താൻ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്റെ ജീവിതത്തിൽ വിജയമാണ് തനിക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഇപ്പോൾ തന്റെ പ്രാർത്ഥന ദൈവം തള്ളിക്കളയുന്നില്ല. പ്രൈസ് ഗോഡ്. ഇന്ന് പകൽക്കാലം നമുക്ക് എത്ര പേർക്ക് പറയുവാനായിട്ട് കഴിയും, ദൈവമേ, എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു ആത്മീയ സമർത്ഥിയാണ് ആവശ്യമായിരിക്കുന്നത്. ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതോടുകൂടെ നമുക്ക് ബാക്കിയെല്ലാം ദൈവം നൽകി തരുവാൻ വിശ്വസ്തനാണ്. സങ്കീർത്തനക്കാരനെ നോക്കുക, തന്നെ ദൈവം പരിശോധിച്ചു, വരയിലകപ്പെടുത്തി, മുതുകത്ത് വലിയൊരു ഭാരം കൊടുത്തു, തീയിലും വെള്ളത്തിൽ കൂടി താൻ കടക്കേണ്ടി വന്നു, മനുഷ്യരെ തങ്ങളെ തന്റെ തലമേൽ കയറി ഓടിക്കുമാറാക്കി. ഈ പ്രോസസ്സിൽ കൂടെ എല്ലാം കടന്നുപോയപ്പോഴാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, എങ്കിലും നീ എന്നെ സമർത്ഥിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഇതാണ് ദൈവത്തിൽ നിന്നുള്ള സമർത്ഥി. പ്രൈസ് ഗോഡ്. നമുക്ക് ദൈവത്തോട് പറയാം, ദൈവമേ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരു ആത്മീയ സമർത്ഥിയാണ് എനിക്ക് ആവശ്യമായിരിക്കുന്നത്. എത്ര പേർ ആഗ്രഹിക്കുന്നു ഹൃദയം ശുദ്ധമായി ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ? ഹല്ലേലൂയ. ദൈവം ആ നിമിഷത്തെ തന്നെ പ്രാർത്ഥന കേൾക്കുന്നു എന്ന് സങ്കീർത്തനക്കാരന് മനസ്സിലായി. അതാണ് താൻ പറയുന്നത്, എൻ്റെ പ്രാർത്ഥന തള്ളിക്കളയാതെയും തൻ്റെ ദയ എന്നിൽ നിന്ന് എടുത്തു കളയാതെയും ഇരിക്കുന്ന ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രൈസ് ഗോഡ്. ഈ സങ്കീർത്തനത്തിൽ കൂടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ആവശ്യമായിട്ടുള്ള ആത്മീയ ചിന്തകൾ കർത്താവ് നൽകി തന്നല്ലോ. പ്രൈസ് ദി ലോർഡ്.